ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@asmc.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
മഹോന്നതനാം പിതാവേ, നിനക്കു സ്തുതി. മഹോന്നതനാം പിതാവേ, നിനക്കു സ്തുതി. സർവശക്തനാം സർവശക്തനാം യഹോവേ, നീയും ബലം. ആകാശനീലിമായിൽ പ്രഭചൊരിയും താരമേ, ആടുകൾക്കായി ബലിയായ നല്ലിടയ ആകാശനീലിമായിൽ പ്രഭചൊരിയും ചേർത്തന്നെ പുൽകിടന്നേ, മാറോടു ചേർത്തന്നെ പുൽകിടനേ. മഹോന്നതനാം പിതാവേ, നിനക്കു സ്തുതി. സർവശക്തനാം യഹോവേ, നീ എമ്പലം.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
എന്റെ ആടുകളിൽ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:27. അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ ത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രിയരെ, ഞാൻ അജി ഇമാനുവേൽ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് സ്വാഗതം. ദൈവ സ്നേഹം നിറഞ്ഞു കവിയുന്ന ഈ സന്ദേശത്തിൻ്റെ വാക്കുകളെ നിങ്ങളുടെ കർണപുടങ്ങളിലേക്ക് അയക്കുവാൻ എനിക്ക് സാധിക്കുന്നതിൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങളെ ഒരുക്കിയതിനാൽ ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു, നിങ്ങളോട് എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. എന്നും കേൾക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ തിരുവചന ചിന്തയുടെ ഈ സമയം നമുക്ക് പുതിയ കാഴ്ചപ്പാടുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇത് പ്രയോജനകരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, അല്പസമയം തിരുവചന ചിന്തയുമായി അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ ഞങ്ങൾ അഭയം കണ്ടെത്തുന്നു. പിതാവേ, ഇന്നത്തെ ചിന്തയോടുകൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോൾ ഞങ്ങളെ അങ്ങ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് ഇന്നത്തെ ചിന്ത പ്രയോജനകരമാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. യേശുവിനെ എങ്ങനെയായിരിക്കാം അനുഗമിക്കുന്നത്? നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാകാം. അല്ലെങ്കിൽ ഇതിനോടകം നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുവാനുള്ള പ്രതിജ്ഞാബദ്ധതയോടുകൂടെ പല നല്ല കാര്യങ്ങളും ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ഉറപ്പായിട്ടും എത്ര ദൈവ പ്രചോദിതമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, എത്ര ദൈവ അനുഗ്രഹപ്രദമായ ഒരു ചിന്തയാണത് എന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ വഴിയും സത്യവും ജീവിതവും പിന്തുടരുന്നതിനേക്കാൾ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയോ ഈ ലോകത്തിൽ നമുക്ക് പ്രയോജനം കൊണ്ടുവരികയോ ചെയ്യുന്നില്ല. അവനിൽ വിശ്വസിക്കുവാനും അവനെ സ്നേഹിക്കുവാനും പിന്തുടരുവാനും അവനിൽ വസിക്കുവാനും പ്രതിജ്ഞാബദ്ധമാക്കിയ ഒരു ദിവസം നമുക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു യാത്ര ഒരു ദിവസം ഇന്ന് നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, എത്ര മഹത്വകരമായിട്ടുള്ള ഒരു യാത്രയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോടുകൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു ആശ്വാസ ബോധ്യത്താൽ നമുക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കും. കർത്താവിനെ നമുക്ക് എങ്ങനെ അനുഗമിക്കുവാൻ സാധിക്കും? നസ്രത്തിലെ ഒരു വലിയ ബുദ്ധിമാനായ അല്ലെങ്കിൽ ഒരു ജ്ഞാനിയായ വ്യക്തി മാത്രമായിരുന്നില്ല യേശുക്രിസ്തു. യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, മോചനത്തിനു വേണ്ടി, വിമോചന ലക്ഷ്യവുമായി, രക്ഷയുടെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ കടന്നു വന്ന രക്ഷകനായിരുന്നു. ഈ ലോകത്തിന്റെ തുടക്കത്തിന് മുമ്പേ തന്നെ ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു മിശിഹ ആയിരുന്നു യേശുക്രിസ്തു. ഈ ഭൂമിയുടെയും ആകാശങ്ങളുടെയും സൃഷ്ടാവായി നാം എല്ലാവരും നോക്കേണ്ടതായ, നമ്മളെല്ലാവരും കണ്ണുകൾ കൊണ്ട് ശ്രദ്ധിക്കേണ്ടതായ, മനസ്സുകൊണ്ട് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുള്ള, ഹൃദയം കൊണ്ട് വാഞ്ചിക്കേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടി യേശുക്രിസ്തുവിനുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പറഞ്ഞ ഒരു കാര്യം ഇന്ന് നമ്മൾ ആമുഖമായി വായിക്കുകയുണ്ടായി. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്, 10:27. മറ്റൊരു വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിനോട് അനുബന്ധിച്ച് മത്തായിയുടെ സുവിശേഷം 16:24. അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ ത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കൂടുതൽ പഠിക്കുന്തോറും നമ്മൾ ചെയ്യുവാൻ, നമ്മൾ പ്രവർത്തിക്കുവാൻ, പാലിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു കൽപ്പനയാണ് കർത്താവിൽ നിന്ന് നമുക്ക് ലഭിച്ചത്, എന്നെ അനുഗമിക്കുക. കർത്താവിൻ്റെതായിട്ടുള്ള ഉപമകളും ആശയങ്ങളും തത്വങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ കർത്താവിനെ നമുക്ക് അനുഗമിക്കുവാൻ സാധിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉപദേശങ്ങൾ, ഒരുപക്ഷെ സൂചനകളും അവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെ, നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ആകുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും കർത്താവിൻ്റെ കൃപ അവനെ അനുഗമിക്കുവാൻ നമ്മുടെ മേൽ ചൊരിയും. ദൈവത്തിൻ്റെ കൃപയും അനുദപിക്കുന്ന എളിമയുള്ള ഒരു ഹൃദയവും നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കർത്താവിൻ്റെ അനുഗമിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ പിന്തുടരുന്ന ഒരു ശിഷ്യത്വത്തിലേക്ക് നമ്മൾ കടന്നുവരും. ആത്യന്തികമായി ഒരു ശിഷ്യൻ ഒരു ഗുരുവിനെ പോലെ ആയിത്തീരുവാൻ ശ്രമിക്കുന്നത് പോലെ നമുക്കും കർത്താവ് എന്ന തലയോളം, ക്രിസ്തു എന്ന തലയോളം വളരുവാനും സാധിക്കും. കർത്താവിനെ ബഹുമാനിക്കുന്നത് അവൻ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്ന ഒരു കാര്യത്തിലൂടെ കൂടിയാണ്. അവിടുന്ന് പഠിപ്പിച്ചതും ചെയ്തതുമായ കാര്യങ്ങളിലൂടെ നമുക്ക് ഇന്നത്തെ ചിന്തായാത്ര ആരംഭിക്കാം. അപ്പോൾ എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ എല്ലാം പാറമേൽ വീട് പണിത ജ്ഞാനിയെ പോലെയാകും. എന്റെ വചനങ്ങൾ കേൾക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എല്ലാം മണലിൽ വീട് പണിത മൂടനെ പോലെ ആയിരിക്കും. അതിന്റെ വീഴ്ച വളരെ വലിയതും ആയിരിക്കും. ഞാൻ വായിച്ചത് മത്തായിയുടെ സുവിശേഷം 7:24-27 വാക്യങ്ങളിൽ നിന്നാണ്. ഒന്നാമതായി കർത്താവിനെ എങ്ങനെ നമുക്ക് പിന്തുടരുവാൻ, അനുഗമിക്കുവാൻ സാധിക്കും? എവിടെയാണ് നമ്മുടെ ശിഷ്യത്വം ആരംഭിക്കുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ വിശ്വസിക്കുക എന്നുള്ള കാര്യത്തിലാണ്. നമ്മുടെ ശിഷ്യത്വത്തിൻ്റെ എല്ലാം ആരംഭിക്കുന്നത് പിതാവായ ദൈവം അയച്ച ലോകത്തിന്റെ രക്ഷകനായ മിശിഹ അല്ലെങ്കിൽ അഭിഷക്തൻ, ലോകരക്ഷകൻ എന്നിങ്ങനെ യേശുവിൻ്റെതായിട്ടുള്ള സ്വഭാവ ലക്ഷ്യ ഗുണങ്ങളെ വിശ്വസിക്കുന്നതിലൂടെയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരിപൂർണമായ വെളിച്ചവും സത്യവും വഴിയും എല്ലാം കർത്താവിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ പിന്തുടരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ശിഷ്യത്വം നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന വാചകം അല്ലെങ്കിൽ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടതോ ഇത്തരത്തിലുള്ള ചിന്ത കൊണ്ടുവരുന്നതുമായിട്ടുള്ള ചില ഉപദേശങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ ഉടനീളം 30 തവണയോളം നമുക്ക് വായിക്കുവാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഒരു ഗുരുവിനെ പിന്തുടരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മളൊരു വ്യക്തിയെ അവരുടെ വഴികളെ, മാർഗങ്ങളെ നമ്മൾ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം അവരിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു പ്രവൃത്തിയാണ്. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയങ്ങളിലേക്ക് ആത്മീയ വെളിച്ചത്തിന്റെ പുതിയ നീർച്ചാലുകൾ തുറക്കപ്പെടും. അത് അവരുടെ ഹൃദയങ്ങളെ മാറ്റാൻ തുടങ്ങുകയും അവിടെ കൃപയുടേതായിട്ടുള്ള മാരി പകരുകയും അല്ലെങ്കിൽ പെയ്യുകയും ചെയ്യും. എല്ലാം ആരംഭിക്കുന്നത് ഉടനീളം പിടിച്ചു നിൽക്കുവാനുള്ള നമ്മുടെ വിശ്വാസത്തോടുകൂടിയുള്ള ആഗ്രഹത്തോടുകൂടിയാണ്. ബൈബിളിൽ വിശ്വസിക്കുക എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പിസ്റ്റേയു എന്ന ഗ്രീക്ക് പദം യഥാർത്ഥത്തിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക, അനുസരിക്കുക എന്നീ പ്രവർത്തനങ്ങളുടെ സംയോജനം കൂടിയാണ്. ആന്തരികവും ഉയർന്നതുമായ പ്രത്യേക അവകാശവും ആത്മാവിന്റെ നിയമവും ഓർമ്മിപ്പിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ബോധ്യത്തിന്റെ സംയോജനമാണിത് വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തനാധിഷ്ഠിതവും പ്രതിജ്ഞാബദ്ധതയുമുള്ളതുമായ ഹൃദയത്തിന്റെ ഒരവസ്ഥയാണ് വിശ്വാസം. ഇത് കേവലം മാനസികമായ സമ്മതമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സത്യമാണെന്നോ ഉള്ള ചിന്തയോ ഒന്നുമല്ല. വിശ്വസിക്കുന്നതും അനുസരിക്കുന്നതും ഒരു നാണയത്തിന്റെ ഇരു വശങ്ങളാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഒന്ന് സ്വയം വിലയിരുത്തുവാൻ സാധിക്കുമോ? യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലും മാതൃകയുടെയും അടിസ്ഥാനത്തിൽ യേശുവിന്റെ മികച്ച അനുയായികളാകാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്വയമായ വിശകലനം. നമ്മൾ ആരാണ്? നമ്മൾ എന്താണ്? നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു രക്ഷകൻ? ഇത് ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾക്ക് ഒരു അനുഗമിക്കുവാനുള്ള ഒരു പ്രചോദനം കൊണ്ടുവരും. ഈ മനുഷ്യന്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം മനുഷ്യനെ നേരുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചതെങ്കിലും അവന്റെ തിരഞ്ഞെടുപ്പ് കാരണം അവൻ ദൈവം അവന് കൊടുത്തിരുന്നതായ മഹത്വത്തിൽ നിന്നും വീണുപോയി. എല്ലാവരും അതിനുശേഷം കൊള്ളരുതാത്തവരായി തീരുകയും ചെയ്തു. അങ്ങനെ ആർക്കും വേണ്ടാത്ത, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ജീവിതമായി, മൃഗതുല്യമായ അവസ്ഥയിൽ കഴിയേണ്ട ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നും നമ്മളെ എല്ലാവരെയും ദൈവതുല്യമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മൾക്ക് ഒരു സ്വയ വിശകലനം നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം ഗുണമുണ്ട്, നമുക്ക് എന്ത് ഗുണമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാനുള്ളത് എന്നുള്ള സ്വയ വിശകലനം നമ്മൾ നടത്തുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്. യേശു ക്രിസ്തു എന്ന് പറയുന്ന രക്ഷകൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ ആ രക്ഷകന്റേതായിട്ടുള്ള വഴിയും സത്യവും മാർഗവും പദ്ധതികളും ഉദ്ദേശവുമെല്ലാം നമ്മൾ തിരിച്ചറിയുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഒരു ഗുരുവിനെ, ഈ ഗുരുവിനെ അനുഗമിക്കുവാൻ സാധിക്കും. യേശുവിനെ നമ്മുടെ രക്ഷകനായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്യുക. വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് സ്നേഹിക്കുക. നിങ്ങൾ യേശുവിനെ അനുഗമിക്കുകയാണെങ്കിൽ, നമ്മൾ യേശുവിനെ അനുഗമിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെക്കാൾ, നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിനേക്കാൾ ദൈവത്തെ സ്നേഹിക്കുകയും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം. അവൻ നമ്മുടെ രക്ഷകനും യജമാനനും ദൈവവുമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം, ഹൃദയത്തിന് സംഭവിക്കുന്ന മാറ്റം, അല്ലെങ്കിൽ അവനെ പോലെ കർത്താവിനെ പെരുമാറാനുള്ള അനുഭവം, ആഗ്രഹം, ഇതെല്ലാം ആരംഭിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. മർക്കോസിന്റെ സുവിശേഷം 12:30 പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അതേപോലെ തന്നെ അനുസരിക്കുകയും നമ്മൾ വിശകലനം ചെയ്തതിനു ശേഷം നമ്മൾക്ക് സ്നേഹം എന്നുള്ളത് പൂർണ്ണ ഹൃദയത്തോടുകൂടെ ആയിരിക്കണമെന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. പിതാവും അതുപോലെ തന്നെ പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവവുമായി ദിവസം മുഴുവനും നമ്മൾ ഇടപഴകുവാനുള്ള ഒരു രീതി നമ്മൾ ഒരുക്കിയെടുക്കണം. നമ്മൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിരന്തരം നമുക്ക് ലഭിക്കേണ്ടതായ നിർദ്ദേശങ്ങളെ നമ്മൾ സ്വയം സ്വീകരിക്കണം. നമ്മൾ യേശുവിനെ അനുഗമിക്കുകയാണെങ്കിൽ നമ്മളെ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. ഓരോ ദിവസവും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അഗാധമായ ഭക്തിയോടെ വിശുദ്ധമായ ഭയത്തോടുകൂടെ അവൻ്റെ വാക്കുകൾ പഠിക്കുകയും അവൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും നിങ്ങളുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ തേടുകയും ചെയ്യണം. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് നമ്മുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ പരാതികളോ പലതരത്തിലുള്ള മനോവിചാരങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫിലിപ്പിക്ക് എഴുതിയ ലേഖനം 4:6 പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ദിവസം മുഴുവനും ദൈവവുമായി അടുത്ത് ഇടപഴകുവാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്? നമുക്ക് ഈ ജീവിത സാഹചര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ദൈവത്തോട് നമുക്ക് സംസാരിക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവസം മുഴുവനും ദൈവവുമായിട്ട് ഇടപഴകുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് കർത്താവിനെ അനുഗമിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി ജീവിക്കുക. നിങ്ങൾ യേശുവിനെ അനുഗമിക്കുകയാണെങ്കിൽ, നമ്മുടെ കുടുംബത്തോടും സഹപ്രവർത്തകരോടും അപരിചിതരോട് പോലും ഒരുപോലെ നമ്മൾ സത്യസന്ധരായിരിക്കും. കാരണം യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഏതൊരു വ്യക്തിയോടും ഇടപെട്ടത് പൂർണ്ണമായ സത്യസന്ധതയോടുകൂടിയായിരുന്നു. പൂർണ്ണമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കപടത മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥപരമായ നേട്ടം ലഭിക്കുന്നതിന് വേണ്ടിയല്ല യേശുക്രിസ്തു മറ്റുള്ളവരെ സ്നേഹിച്ചത്. ഒരു യഹൂദ സാഹചര്യത്തിലാണ് യേശുക്രിസ്തു ജനിച്ചതെങ്കിൽ പോലും ഒരിക്കൽ പോലും യേശുക്രിസ്തു യഹൂദന്മാർക്ക് മാത്രമായിട്ട് രക്ഷയുടെ മാർഗം അടച്ചുവെച്ചില്ല. എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുകയും എല്ലാവരെയും യേശുവിന്റെ ആ സ്നേഹ ഹൃദയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ ഒരു കാപട്യങ്ങളുമില്ലാതെ സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും ജീവിക്കുക. നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ സഹപ്രവർത്തകരോട്, അത് ആണുങ്ങളാകട്ടെ അത് പെണ്ണുങ്ങളാകട്ടെ, എല്ലാവരോടും ഏറ്റവും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്, ഇടപഴകേണ്ടതുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:9 ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നുപോന്നു. എന്നാൽ ഇപ്പോഴോ നിങ്ങളുടെ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ബോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തിയോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള പുതിയ തീരുമാനങ്ങളോടുകൂടിയാണ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ പോയത് അനുഗമിക്കുവാൻ. സത്യസന്ധതയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെയാണ് നമ്മൾ പോയത്. ഒരിക്കൽ നമ്മൾ ഉരിഞ്ഞുകളഞ്ഞതായിട്ടുള്ള ബോഷ്കിന്റെ, അതേപോലെ തന്നെ പാപത്തിന്റെ, അതിരാഗത്തിന്റെ, ദുർമോഹത്തിന്റെ, ദുർനടപ്പിന്റേതായിട്ടുള്ള ആ ഒരു അങ്കി അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞ ശേഷം പിന്നെയും നമ്മൾ എടുത്ത് ധരിക്കുവാൻ ഇടവരുത്തരുത്. നമ്മൾ സത്യസന്ധതയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ പാപത്തിന്റെ മേലങ്കി എടുത്ത് ഉടുക്കാതെ, മാന്യത കാണിച്ച് നടക്കാതെ അവയെ കളയുകയും ഉപേക്ഷിക്കുകയും നമ്മൾ സത്യസന്ധതയോടുകൂടെ മറ്റുള്ളവരുമായി ഇടപഴകുകയും ചെയ്യുക. ക്ഷമയോടുകൂടെ സമാധാനം പുലർത്തുക. അതാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന, ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പിൽ കർത്താവ് കാണിച്ചു തന്ന ഒരു മാർഗം, ക്ഷമയുടെയും സമാധാനത്തിന്റെയും മാർഗം. നിങ്ങൾ യേശുവിനെ അനുഗമിക്കുകയാണെങ്കിൽ ഒരു തർക്കത്തിന്, ഒരു കലഹത്തിന് നമ്മൾ കാരണമായി മാറുകയില്ല. നമ്മൾ ചില സമയങ്ങളിൽ ഓൺലൈനൊക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെയോ എവിടെയെങ്കിലും നമ്മളൊരു സംഘത്തിലൊക്കെ നിൽക്കുകയാണെന്ന് വെക്കുക. ആ സമയത്ത് നമ്മുടേതായിട്ടുള്ള ചിന്തകൾ പലപ്പോഴും മറ്റുള്ളവരുടെ ചില സമയങ്ങളിൽ ചില സംഘർഷങ്ങളിൽ അതിൻ്റെ ആ ജ്വാലകൾ ആളിക്കത്തിക്കുവാൻ ഇടപഴകുന്ന അല്ലെങ്കിൽ ഇടയാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അത് വളരെ അമാന്യമായിട്ടുള്ളൊരു കാര്യമാണ്. അന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടേതായിട്ടുള്ള സമൂഹത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ആശ്വാസവും അതേപോലെ പരസ്പര സഹോദരിത്വം ഒക്കെ കൊണ്ടുവരുവാനുള്ള ചിന്തകളായിരിക്കണം. ഒരിക്കലും ശത്രു ആയി നമ്മളോട് ഇടപഴകുന്ന വ്യക്തിയോട് പോലും ശത്രുത കാണിക്കരുത് എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളുടെ ശത്രുക്കളെ നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അവരോട് ക്ഷമിക്കുകയും അവരോട് സമാധാനത്തിൻ്റെതായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ ഇടപെടുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ദുർബലനായതുകൊണ്ടല്ല ക്ഷമിക്കേണ്ടത്, മറിച്ച് ബലവാനായ ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കുവാൻ പരിശ്രമിക്കുന്നതിനാലാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്. ശരിക്കു വേണ്ടി നമ്മൾ നിലകൊള്ളുന്നതിനാൽ, കർത്താവാണ് സത്യമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിനാൽ, ആ സത്യത്തിനു വേണ്ടി കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യത്തിനു വേണ്ടി സമാധാനത്തിന്റെയും ക്ഷമയുടെയും പാതയിൽ നമ്മൾ നിലനിൽക്കുകയാണ്. അത് നമ്മൾ ധൈര്യമില്ലാത്തത് കൊണ്ടല്ല. നമ്മൾ ധൈര്യം കാണിക്കേണ്ടത് മറ്റുള്ളവരോട് എതിർത്ത് നിന്നുകൊണ്ടോ മറ്റുള്ളവരോട് കലഹത്തിൻ്റെതായിട്ടുള്ള വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടോ പ്രതിഫലിപ്പിച്ചുകൊണ്ടോ ആയിരിക്കരുത്. മത്തായി 5 അതിന്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. പ്രിയരെ, ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു വഴികളെ നമുക്ക് ഒന്ന് പിന്തുടരുവാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലുള്ളവരെ, ഇന്നത്തെ തിരുവചന ചിന്തയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് ചിന്തിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങയെ അനുഗമിക്കുന്നതിന് കൂടുതൽ പുതിയ മാനങ്ങൾ കൊണ്ടുവരുവാൻ അവിടുന്ന് സഹായിച്ചതുകൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ സംഗതിയിൽ സകലവും സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ അങ്ങയുടെ വഴിയിൽ നയിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@asudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.